കാഴ്ച പരിമിതിയുള്ളവർക്ക് സഹായമായി ഒരു വായനാ ഗ്രൂപ്പ് സോഷ്യൽ മീഡിയയിൽ തുടങ്ങിയതിന് ശേഷം അതെങ്ങനെയാണ് കേരളത്തിലെ നിരവധി കാഴ്ച പരിമിതിയുള്ളവരെ സഹായിക്കുന്നത് എന്ന കാര്യമാണ് നമ്മൾ ഇനി പരിശോധിക്കുന്നത്. കാഴ്ച പരിമിതിയുള്ള കാസർഗോഡ് സ്വദേശി അബ്ദുൾ റൌഫ് 3 വർഷം മുൻപ് ഒരു വാട്സാപ്പ് ഗ്രൂപ്പ് തുടങ്ങുകയും പിന്നീട് ടെലിഗ്രാം എന്ന ആപ്പ് മുഖ്യ പ്ലാറ്റ്ഫോമായി ഉപയോഗിച്ച് ഇപ്പോൾ വിജ്ഞാനദീപം എന്ന പേരിൽ നിരവധി പേർക്ക് സഹായമായി മാറിയിരിക്കുകയാണ്. കേരളത്തിൽ നിന്നുള്ള നിരവധി വോളണ്ടിയർമാർക്ക് പുറമെ വിദേശത്തുള്ളവരും ഇതിൽ വോളണ്ടിയർമാരായി പ്രവർത്തിക്കുന്നുണ്ട്. മെൽബണിലുള്ള ശൈലജ വർമ്മയും ഇതിൽ ഉൾപ്പെടുന്നു. എങ്ങനെയാണ് വിജ്ഞാനദീപം എന്ന ഗ്രൂപ്പിന്റെ പ്രവർത്തനങ്ങളെന്ന് അബ്ദുൾ റൌഫും ശൈലജ വർമ്മയും SBS മലയാളത്തോട് വിവരിച്ചു. 32 വയസ്സ് പ്രായമുള്ള കാസർഗോഡ് സ്വദേശി അബ്ദുൾ റൌഫ് വാട്സാപ്പിൽ കാഴ്ച പരിമിതിയുള്ളവർക്കായി ഒരു വായനാ ഗ്രൂപ്പ് തുടങ്ങി. എന്നാൽ പിന്നീട് ടെലിഗ്രാം എന്ന ഗ്രൂപ്പിലേക്ക് ഈ പ്രവർത്തനങ്ങൾ മാറ്റുകയായിരുന്നു.
അതായത് ആദ്യം ഞാൻ വാട്സപ്പിൽ ചെറുതായിട്ട് വേൾഡ് ഓഫ് ലൈറ്റ് പറഞ്ഞിട്ട് ഈ ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്ത്. അതിൽ കുറഞ്ഞ വായനക്കാരും കുറഞ്ഞ കേൾവിക്കാരാണ് ഉണ്ടായത്. അപ്പൊ ഞാന് ഷോയിബ് മാഷ്, നബീല് ഇത്ര പേരാണ് ഉണ്ടായത്. പിന്നെ അതിലുള്ള ഒരു ബൈന അറിയുന്ന ഒരു മാഡമാണ് ഈ വേൾഡ് ഓഫ് ലൈറ്റ് എന്നുള്ള പേര് സെലക്ട് ചെയ്ത് ആ ഗ്രൂപ്പിലേക്ക് ഇട്ട്. അതിനുശേഷം കുറെ വർഷം കഴിഞ്ഞ ശേഷം വേൾഡ് ഓഫ് ലൈറ്റ് എന്നുള്ള പേര് മാറ്റി വിജ്ഞാന ദീപം എന്നാക്കിയതിന് ശേഷം ടെലിഗ്രാമില് വിജ്ഞാന ദീപം ഗ്രൂപ്പ് പേര് അവിടെ സെലക്ട് ചെയ്ത് ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്ത്. അതിനുശേഷം വായന വിജ്ഞാന ദീപം ടെലിഗ്രാമിലേക്ക് ഫിക്സ് ചെയ്ത്.
കാഴ്ച പരിമിതിയുള്ള റൌഫ് ഈ പ്രവർത്തനങ്ങൾ തുടങ്ങിയതിന് ശേഷം നിരവധി പേരാണ് ഇതിൽ ഇപ്പോൾ ചേർന്നിരിക്കുന്നത്. വർഷങ്ങൾക്ക് മുൻപ് ഇത്തരം ഒരു പദ്ധതി അദ്ദേഹം ചിന്തിച്ചിരുന്നു.
എന്റത് ടോട്ടലി ബ്ലൈൻഡ് ആണ്. അതായത് ചെറിയപ്പോഴേ കാഴ്ചയില്ലാത്തതാണ്. ഞാൻ ഒറ്റക്ക് മൊബിലിറ്റി യൂസ് ചെയ്ത് നടന്ന് കടയിലേക്ക് പോകും. പിന്നെ അതുകൂടാണ്ട് എന്റെ പേഴ്സണൽ കാര്യങ്ങൾ എനിക്ക് ഒരു ഈ കാഴ്ചയില്ലാത്ത ഒരു വിഷയം അവിടെ എനിക്ക് വരുന്നില്ല. എല്ലാം ഞാൻ സ്വയം ചെയ്ത് പോകും. അതാണ് എനിക്ക് പറയുന്നത്.
പ്രധാനമായും കേരളത്തിൽ നിന്നുള്ള വോളണ്ടിയർമാരാണ് ഇതിൽ സഹായിക്കുന്നത്. എന്നാൽ ലോകത്തിന്റെ പല ഭാഗത്തു നിന്നുള്ളവരും വിജ്ഞാന ദീപത്തിന്റെ ഭാഗമാകുന്നുണ്ട്.
പിന്നെ വിജ്ഞാന ദീപം വായിച്ചു തരുന്ന ഓഡിയോസ് കാഴ്ച പരിമിതി ഉള്ളവർക്ക് മാത്രം കേൾക്കാൻ പറ്റും. കാഴ്ച ഇല്ലവർക്ക് ആ ഓഡിയോ ഫോർവേഡ് ചെയ്യാൻ പാടില്ല. ഇപ്പൊ വിജ്ഞാന ദീപത്തിന്റെ വായന ദിനമായിട്ട് നടക്കുന്നുണ്ട്. അതായത് വായന മത്സരം, അതായത് കുട്ടികളെ ചോദ്യങ്ങളെല്ലാം ചെയ്തൊരു മത്സരം കൂടി ഇപ്പം നടക്കുന്നുണ്ട് ഗ്രൂപ്പിന്റെ വാർഷികമായിട്ട്. അപ്പൊ വായന മത്സരത്തിന്റെ ഇത് കാഴ്ച പരിമിതിയില്ലാത്തവരെ സഹായിക്കുന്നത് വോളണ്ടിയേഴ്സ് ആണ്.
ഇത്തരത്തിൽ മെൽബണിൽ നിന്നുള്ള ഒരു വോളണ്ടിയർ ആണ് ശൈലജ വർമ്മ. ആധുനിക യുഗത്തിൽ പല രീതിയിൽ വാർത്തകളും കഥകളും കേൾക്കാൻ അവസരമുണ്ടെങ്കിലും ഈ ഗ്രൂപ്പ് വ്യത്യസ്തമാണെന്ന് ശൈലജ പറയുന്നു.
സാധാരണ ഇപ്പോ എക്സാമ്പിൾ നമ്മളൊരു റേഡിയോ വെച്ച് കഴിഞ്ഞാൽ റേഡിയോയിൽ ഒരു കഥയെ പറ്റി ഒരു കഥ വായിക്കുന്നുണ്ടാവും. ഒരു ദിവസം ഏതെങ്കിലും ഒരു ഞായറാഴ്ച എന്തെങ്കിലും ഒരു പ്രത്യേക പരിപാടിയായിട്ട് ഒരു ഒരു കഥ ഉണ്ടാവും. പിന്നെ ടി വിയിലാണെന്നുണ്ടെങ്കിലും അത് അധികം ഈ കഥകൾ എനിക്ക് അങ്ങനെ അധികം വായിക്കുന്നതായിട്ടൊന്നും എനിക്ക് അങ്ങനെ തോന്നിയിട്ടില്ല. അപ്പൊ ഒരു നോവൽ മുഴുവനായിട്ട് വായിക്കുക അല്ലെങ്കിൽ ഒരു കഥ ചെറുകഥകളുടെ ഒരു സമാഹാരം മുഴുവനായിട്ട് കേൾക്കണം എന്നുണ്ടെന്നുണ്ടെങ്കിൽ ഈ ഒരു ഓപ്ഷനാണ് ഇപ്പോഴുള്ളത്. എന്താണെന്ന് വെച്ചാൽ ബ്രെയിലിയില് അവൈലബിൾ ആയിട്ടുള്ള പുസ്തകങ്ങൾ വളരെ കുറവാണ്. അപ്പൊ ഇതും ഇത് മാത്രമല്ല, ചെറുകഥകളോ അല്ലെങ്കിൽ നോവലോ മാത്രമല്ല, എല്ലാ ദിവസവും പത്രപാരായണം ചെയ്യുന്നുണ്ട്. മലയാളത്തിലുള്ള എല്ലാ ദിനപത്രങ്ങളും ഇംഗ്ലീഷും രണ്ടെണ്ണം ഹിന്ദുവും എക്സ്പ്രസും വായിച്ചിട്ട് അത് വായിച്ച് വോളണ്ടിയേഴ്സ് പോസ്റ്റ് ചെയ്യുന്നുണ്ട്.
കാഴ്ച പരിമിതിയുള്ളവരുടെ സ്വകാര്യത ഉറപ്പുവരുത്തുന്നതിൽ ടെലിഗ്രാം എന്ന പ്ലാറ്റ്ഫോം സഹായിക്കുന്നതായി ശൈലജ ചൂണ്ടിക്കാട്ടുന്നു.
അത് കാഴ്ചയ്ക്ക് ബുദ്ധിമുട്ടുള്ളവർക്ക് വേണ്ടി പുസ്തകങ്ങൾ വായിച്ച് ഓഡിയോ ബുക്ക് രൂപത്തിലേക്ക് മാറ്റിയിട്ട് കാഴ്ച പരിമിതർക്ക് കേൾക്കാൻ സാധിക്കുന്ന രീതിയിൽ ലൈബ്രറിയിൽ സൂക്ഷിക്കുകയാണ് ചെയ്യുന്നത്. ഇത് മനസ്സിലാക്കിയിരിക്കുന്ന ഞങ്ങൾ ഇത് ടെലിഗ്രാമിലാണ് കൂടുതൽ എന്ന് വെച്ചാൽ ടെലിഗ്രാമിലാകുമ്പോൾ അവരുടെ കാഴ്ച പരിമിതിയുള്ള ആൾക്കാരുടെ അതിൽ പങ്കെടുക്കുന്ന ആൾക്കാരുടെ പ്രൈവസിക്ക് കൂടുതൽ സെക്യൂരിറ്റി ഉള്ളതുകൊണ്ട് ടെലിഗ്രാമിലാണ് പോസ്റ്റ് ചെയ്യുന്നത്. അതിന്ന് അവരത് ഗൂഗിൾ ലൈബ്രറിയിലേക്ക് എടുത്തു കഴിഞ്ഞിട്ട് ആവശ്യമുള്ള ആൾക്കാർക്ക് പോയി സെലക്ട് ചെയ്ത് വായിക്കാൻ കേൾക്കാൻ സാധിക്കുമെന്നാണ് ഞാൻ മനസ്സിലാക്കിയത്.
ശൈലജ വർമ്മ എങ്ങനെയാണ് വിജ്ഞാന ദീപത്തിൽ വോളണ്ടിയറായി മാറിയതെന്ന് കേൾക്കാം.
എന്റെ ഒരു കൂട്ടുകാരി തൃശ്ശൂരുള്ള കുട്ടിയാണ്, സന്ധ്യ ടീച്ചർ നവോദയയിലെ അധ്യാപികയായിരുന്നു. അത് പിന്നെ ജോലി രാജിവെച്ച കൃഷിയിലേക്ക് ഇറങ്ങുക, ജൈവ കൃഷിയിലേക്ക് സജീവയായിട്ട് ഇറങ്ങുകയാണ്. അപ്പൊ അങ്ങനെ അങ്ങോട്ടാണ് എനിക്ക് ടീച്ചറെ പരിചയം. അപ്പൊ ടീച്ചർ നല്ലൊരു സംരംഭകയാണ്. അപ്പൊ ടീച്ചർക്ക് എന്നും നല്ല തിരക്കുള്ള ഒരു സ്ത്രീയാണ്. ടീച്ചറുടെ ഫേസ്ബുക്ക് പോസ്റ്റിൽ കണ്ട ഒരു വാചകം, ഒരു സെന്റൻസ് ആണ് എന്നെ ഈ വായനാ ഗ്രൂപ്പിലേക്ക് ആകർഷിച്ചത്. അപ്പൊ ടീച്ചർ എഴുതിയിരുന്നു, എത്ര തിരക്കാണെങ്കിലും ഏത് പാതിര ആയാലും കാഴ്ച പരിമിതർക്ക് വേണ്ടി ഒരു അധ്യായമെങ്കിലും വായിച്ചിരിക്കുന്നു. അപ്പൊ ഞാൻ ടീച്ചറോട് ചോദിച്ചു, ഇത് എന്താ പരിപാടി, എങ്ങനെയാ നമ്മളത് ചെയ്യാന്നൊക്കെ. ടീച്ചർ അത് നമ്പർ തന്നു, ഒരു ഷാബിയുടെ നമ്പറാണ് തന്നത്. അപ്പൊ ഞാൻ അവരെ കോണ്ടാക്ട് ചെയ്തു, അവരെ ആഡ് ചെയ്യുകയാണ് ചെയ്ത്.
വോളണ്ടിയർമാർ വായിക്കുന്ന പുസ്തകങ്ങൾ പ്രത്യേകമായുള്ള വിജ്ഞാനദീപം ലൈബ്രറിയിൽ സൂക്ഷിക്കുകയാണ് ചെയ്യുന്നത്. കാഴ്ച പരിമിതിയുള്ളവർക്ക് മാത്രമാണ് ഇത് കേൾക്കാനും അതുപോലെ തന്നെ ഷെയർ ചെയ്യാനും അനുവാദമുള്ളത്. അടുത്തിടെ വോളണ്ടിയർ ചെയ്യാൻ തുടങ്ങിയ ശൈലജ പുസ്തകം വായിക്കുന്ന രീതിയെക്കുറിച്ച് വിവരിച്ചു.
ഇതിപ്പോ ഞാൻ ആദ്യം വായിച്ചത് എം മുകുന്ദന്റെ നദിയും തോണിയും എന്ന ഒരു ചെറുകഥ സമാഹാരമാണ്. പൂർണ പബ്ലിക്കേഷൻസ് ആണ് അത് പബ്ലിഷ് ചെയ്തിരിക്കുന്നത്. ഞാൻ ആദ്യം പറയും, എന്റെ പേര് ശൈലജ വർമ്മ, മെൽബൺ ഓസ്ട്രേലിയയിൽ നിന്നാണ്. അത് കഴിഞ്ഞിട്ട് എം മുകുന്ദൻ എഴുതിയ നദിയും തോണിയും എന്ന ചെറുകഥ സമാഹാരമാണ് ഞാൻ വായിക്കുന്നത്. നമുക്ക് പുറം ചട്ടയൊന്ന് പരിചയപ്പെടാം. പുറം ചട്ടയിൽ നീല നിറത്തില് ഒരു നദിയുടെ പടം. അതില് ഒരു സൈഡിലായിട്ട് നമുക്ക് നിറയെ വൃക്ഷലതാദികൾ പടർന്നിരിക്കുന്നത് കാണാം. ഒരു തോണി, ചെറിയൊരു തോണി കരയുടെ അടുത്തായിട്ട് വെള്ളത്തിൽ കാണാം. ആ തോണിയിൽ ആരും ഇരിക്കുന്നില്ല, ഒഴിഞ്ഞു കിടക്കുന്ന ഒരു തോണിയാണ്. പിന്നെ പൂർണ പബ്ലിക്കേഷൻസിന്റെ എംബ്ലം നമുക്ക് വലത്തെ മൂലയിലായിട്ട് കാണാം. മഞ്ഞ നിറത്തിൽ കറുത്ത ഡിസൈനാണ് ഉള്ളത്. രണ്ടാമത്തെ പേജിലേക്ക് പോകുമ്പോൾ താഴെയായിട്ട് നദിയും തോണിയും എന്ന് എഴുതിയിട്ടുണ്ട്. അടുത്ത പേജിൽ പോകുമ്പോൾ അങ്ങനെ തുടർന്ന് വായിക്കുകയാണ് ചെയ്യുന്നത്.
നിലവിൽ വിജ്ഞാനദീപത്തിൽ 600-ലേറെ പേരുണ്ടെന്ന് റൌഫ് ചൂണ്ടിക്കാട്ടി. ഇതിൽ 200-ഓളം വോളണ്ടിയർമാരും ഉൾപ്പെടുന്നു.
ആ ഗ്രൂപ്പിൽ മൊത്തം 600 പേരുണ്ട്. ഗ്രൂപ്പിൽ മൊത്തം 600 പേരും ഇതിൽ എത്ര പേര് ഓൺലൈൻ വന്ന് വോയിസിൽ ഇല്ലതെന്ന് ഇപ്പൊ കണക്ക് നോക്കിട്ട. ഒരുപാട് കാഴ്ചയില്ലവരും കാഴ്ചയില്ലാത്തവരും കൂടിയിട്ട് 600 പേരാണ് ആ ഗ്രൂപ്പിലുണ്ട്.
കാഴ്ച പരിമിതിയുള്ളവർക്ക് വിവിധ വിഷയങ്ങൾ ചർച്ച ചെയ്യുന്ന വേദിയാകുന്നതിന് പുറമെ മറ്റൊട്ടേറെ ഗുണങ്ങളും ഇതിലുണ്ടെന്ന് അദ്ദേഹം പറയുന്നു.
അതായത് ഈ പുസ്തകത്തിന്റെ കൂടുതൽ അഭിപ്രായങ്ങളാണ് നമ്മളെ ഗ്രൂപ്പിലേക്ക് കൊടുക്കുന്നത്. അപ്പൊ ഒരു പുസ്തകത്തിന് ഫുള്ള് വായന കഴിഞ്ഞാൽ ആ പുസ്തകത്തിന്റെ അഭിപ്രായം അവിടെ പങ്കുവെക്കും. ഇപ്പൊ ഈ പുസ്തകം നല്ലതാണ്, പിന്നെ അടുത്ത പുസ്തകം നല്ലതാണ്, അങ്ങനെ ഓരോരാളും ഓരോരു പങ്കുവെക്കും. പിന്നെ വിജ്ഞാനദീപത്തിലെ വായന വായിച്ചു കഴിഞ്ഞ് അതിന്റെ അഭിപ്രായം പറയുന്നത് വിജ്ഞാനദീപം സൗഹൃദം എന്ന് പറഞ്ഞിട്ടൊരു ഗ്രൂപ്പ് ഉണ്ട്. അതിലാണ് നമ്മളെ വായന അതിനെ കുറിച്ചിട്ടുള്ള ചർച്ചകൾ, പിന്നെ കാഴ്ച പരിമിതിയുള്ളവരുടെ പാട്ട് കഥകൾ, പിന്നെ അതിന്റെ ഭാഗമായിട്ട് വിജ്ഞാനദീപം ടെക്നീഷ്യൻ. വിജ്ഞാനദീപം ടെക്നീഷ്യൻ എന്ന് പറയുന്നത് ടെക് റിലേറ്റ് ആയ ചോദ്യങ്ങളെല്ലാം ചർച്ചകളെല്ലാം ചെയ്യുന്ന ഗ്രൂപ്പാണ്. പിന്നെയുള്ളത് വിജ്ഞാനദീപം ന്യൂസ് റൂം. പിന്നെയുള്ളത് വിജ്ഞാനദീപം പള്ളിക്കൂടം. ചെറിയ കുട്ടികളെ പഠന പുസ്തകങ്ങൾ, ഗൈഡുകൾ ഇന്ന് ഇതെല്ലാം ആ ഗ്രൂപ്പിൽ നടക്കുന്നതാണ്. പിന്നെയുള്ളത് വിജ്ഞാനദീപം ലേണിംഗ് ഇംഗ്ലീഷ്.
കോവിഡിന്റെ ഈ സാഹചര്യത്തിൽ ഇത്തരത്തിലൊരു പദ്ധതിയുടെ ഭാഗമാകാൻ കഴിഞ്ഞത് വലിയ സംതൃപ്തി നൽകുന്ന കാര്യമായി ശൈലജ ചൂണ്ടിക്കാട്ടി.
അതും വളരെയധികം നമുക്ക് മനസ്സിനൊരു സംതൃപ്തി തരുന്നുണ്ട്. ഞാനെപ്പോഴും ഗിവിംഗ് ബാക്ക് ടു കമ്മ്യൂണിറ്റി എന്നുള്ള അതിൽ ഞാൻ വിശ്വസിക്കുന്നു. അപ്പൊ നമ്മളെ കൊണ്ട് പ്രത്യേകിച്ച് ഇപ്പൊ ഈ കോവിഡിന്റെ ഇങ്ങനെയുള്ള സമയത്ത് നമുക്ക് വെളിയിൽ ഇറങ്ങിപ്പോയിട്ട് എന്തെങ്കിലും ചെയ്യുക എന്നുള്ളത്, ഇപ്പൊ ഒരു ഹോസ്പിറ്റലിൽ അല്ലെന്നുണ്ടെങ്കിൽ ഒരു ഓൾഡ് ഏജ് ഹോമിനെ പോയിട്ട് ചെയ്യുക എന്നുള്ളത് വളരെ പ്രാക്ടിക്കൽ അല്ല. അപ്പൊ അങ്ങനെയുള്ള ഒരു സമയത്ത് നമുക്ക് വീട്ടിലിരുന്ന് കൊണ്ട് നമ്മുടെ ഓൺ സമയത്ത് ചെയ്യാവുന്ന ഒരു ഒരു എന്താ സാമൂഹ്യ സേവനം എന്നുള്ള നിലയിൽ എനിക്കിത് വളരെ ഇതിനൊരു പ്രസക്തി തോന്നുന്നുണ്ട്. എന്നുവെച്ചാൽ ഒരു ദിവസത്തിൽ 1.5 മണിക്കൂർ താഴെ മാത്രമേ നമ്മൾ ഇതിനു വേണ്ടിയിട്ട് ഉപയോഗിക്കേണ്ട ആവശ്യമുള്ളൂ.
കാഴ്ച പരിമിതിയുള്ള 400-ലധികം പേർക്ക് സഹായമാവുന്ന ഈ പ്രവർത്തനങ്ങൾ വോളണ്ടിയർമാരുടെ സഹായത്തോടെയാണ് മുന്നോട്ട് പോകുന്നതെന്ന് അബ്ദുൾ റൌഫും ചൂണ്ടിക്കാട്ടി.